പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടുത്തോടുകൂടെയാണ്. കടൽ തീരത്തെ മണൽത്തിരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്കു കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവിടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനെയുള്ളൂ, ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് ജ്ഞാനത്തെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ ജ്ഞാനം എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ജ്ഞാനത്തെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും
ചെയ്യും.
അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവിടുന്ന് അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ് പേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അജോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവും ആകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവീൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു. ക്ഷീതത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം, ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവനെ ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമത്തരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്കാവശ്യമില്ല. നിനക്ക് ദുഷ്കരമായ വീലിടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്ത കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാന ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാവുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും അരുത്. എന്തെന്നാൽ മനനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവ് അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതിന് നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ മാർഗം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനന്ദന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തി തന്നെ തേടുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അതിരാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവൻ അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാകും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ ജ്ഞാനന്ദന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം ജ്ഞാനം നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൻ അവനെ പരിത്യജിക്കുകയും നാശത്തിനെ വിടുകയും ചെയ്യും. ഏത് കാറ്റത്തും പറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കെണി വയ്ക്കുകയും അരുത്. കള്ളന് അവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപടഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് കീഴ്പ്പെടരുത്. അവ നിന്നെ കാളക്കുറ്റിനെ പോലെ കുത്തിക്കേറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണ സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞേ സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്, കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം, കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരികുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി കണ്ടെത്തി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായൊന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ഞാൻ ഉപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചു കൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ജ്ഞാനത്തിന്റെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്. ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർബലമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമല് താഴ്ത്തുക, അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ ജ്ഞാനത്തെ സമീപിക്കുക. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക, അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ ജ്ഞാനത്തിന്റെ ബന്ധനം നിനക്ക് സംരക്ഷണവും ജ്ഞാനത്തിന്റെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. ജ്ഞാനത്തിന്റെ നുക സ്വർണ്ണാഭരണവും കടിഞ്ഞാൻ നീല ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്ര ചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യ ഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നുപോകും. മകനെ, അനീതിയുടെ ഉഴവ് ചാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ട നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ധാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലേ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിന് വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകനീയമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവരുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈവടത്തരുത്. ശക്തനോട് മത്സരിക്കരുത്. നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്. അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാര ശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന പാവിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്. നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്. നമുക്കും മരണമുണ്ട്. ജ്ഞാനിയുടെ മൊഴികളെ നിസ്സാരമാക്കരുത്. ആപ്തവാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക. അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും. അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. ഭാവിയുടെ കനൽ ഊതിക്കത്തിക്കരുത്. അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധതനോട് കിടമത്സരം വേണ്ട. നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലിന് കടം കൊടുക്കരുത്. കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്. നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്. വിധി അവന് അനുകൂലമായേ വരൂ. വഴക്കാളിയോടുകൂടെ നടക്കരുത്. അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടത്ത് വിജന പ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല. സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഘോഷന്റെ ഉപദേശം തേടരുത്. അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്. അവനതെങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത്. അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. ബാറയ്ക്കുമോർ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവരിൽ രണ്ടുപേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയ ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അവനവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവായി യേശു അവരോട് അളിച്ചത് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൾ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. മർക്കോസിന്റെ സുവിശേഷം 16:12-20 വാക്കാണ് വാക്കുകളാണ് വായിച്ചത്. 119 സങ്കീർത്തനം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിനെ നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. എന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെ വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാന്നു പാറിക്കുമോ?
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിരിക്കും സ്തുതി. അതൊന്നേക്ക് തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ത്രിയേക ദൈവത്തിന്റെ സന്നിധി തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവശബ്ദം കേൾപ്പാൻ തന്ന ആയുസിനെയും ആരോഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭക്തിയോടും ഭയത്തോടും ഈ പ്രാർത്ഥനയിൽ ശുശ്രൂഷിപ്പാൻ ഇതിൽ പങ്കാളികളാകാൻ എല്ലാ കൃപകളും ദൈവം ചൊരിഞ്ഞു നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിനെ തുടക്കം കുറിച്ച പിതാക്കന്മാരെയും പ്രത്യേകിച്ച് ഇതിനെ നയിക്കുന്ന അഭിയന്യ ഭദ്രാശ്രമത്രാപോലത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് നേതൃത്വം നൽകുന്നത് കുന്നംകുളം ഭദ്രാശ്രമത്രാപോലത്തെ അഭിയന്ന ജി വർഗീസ് മാർ യൂലിയസ് തിരുമനസുകൊണ്ടാണ്. തിരുമനയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമാണ്. എല്ലാവരുടെയും പേരിൽ അഭിയന്ന തിരുമനസിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ സക്കറിയ റമ്പാച്ചൻ, ദൂരഞ്ചാരോ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ പല പ്രദേശങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന എല്ലാവരെയും വളരെ ആദരവോടെ വെൽക്കം ചെയ്യുന്നു. ഇപ്പോഴ് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഗീതം സുവിശേഷ ഗീതങ്ങളിലെ നമുക്ക് പാടാം. 155 സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ സമാരംഭിക്കാം.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം
ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ മനസ്സിൽ ഉണ്ട് ഇന്ന് കൗമ്പറാണ് ഭർത്താവ് ഈ മനസ്സിൽ വരി ഇവാന സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ?
യാത്രയിലാണ്.
അച്ഛന
പ്രാർത്ഥന
തുടങ്ങണോ?
ബാറയ്ക്കുമോർ പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി.
നമ്മുടെ മേലുകൊണ്ടായിരിക്കുമാറാവണമേ ആമീൻ.
തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബ്രഹ്മനായ ദൈവൻ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ തമ്പുരാനെ നിന്റെ തിരുവേഷ്ടം പ്രവർത്തിപ്പാൻ എന്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്റെ സൃഷ്ടാവാകുന്ന മശിഹ തമ്പുരാനെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ മാലിന്യം കൂടാതെ നിന്റെ തിരുമുഖത്തേക്ക് നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ ദൈവത്വത്തിന്റെ ആദിന്യമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സത്യശരണവും ബലവുമുള്ള ആശയവും എന്റെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായ യേശു മശിഹ നിനക്ക് തിരുവിഷ്ടമുണ്ടായി. എന്റെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്നും എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായ എന്റെ മേൽ തിരുവിഷ്ടമുണ്ടായി. എന്റെ ജീവിതകാലമെല്ലാം നിന്റെ ദൈവത്തെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും എന്നെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമന് ദയാനുമായ കർത്താവ്, എന്റെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവെ, ശത്രുക്കൾ എന്നെ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കർണയനെ ഒഴിവാക്കണമേ. അന്യവിചാരങ്ങൾ എന്റെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്റെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്ന് നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ പൂർണമായി നിന്നിൽ ഒന്നായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ബലഹീനനും ഭാവ്യമായ എന്റെ ശരണമായ മശിഹ തമ്പുരാനെ, നിന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ വായുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ എന്നോട് കൂടിയിരിക്കണമേ. ഓശ്യഭവകുല സുബാലോൽമീനീൻ ബാറയ്ക്കുമോർ.
ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ നാം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. വന്നിയ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട വർഗീസച്ചൻ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ വിവിധ സ്ഥലങ്ങളിലായിരുന്നു സംബന്ധിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ കൂടുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിച്ചു. പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും തന്റെ ബലമുള്ള കരങ്ങളിൽ അത്ഭുതകരമായി നമ്മളെ താങ്ങുന്നു. ആ ദൈവത്തിന്റെ നടത്തിപ്പും താങ്ങലും കരുതലും ഒക്കെ എത്ര വർണ്ണിച്ചാലും മതിയാവില്ലെന്ന് നമുക്കറിയാം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ ശ്വാസവും ആ നന്മ അനുഭവിക്കുന്നതിന് പകരമായി നന്ദി അർപ്പിക്കത്തക്കവണ്ണമുള്ള പ്രതിഫലനമായി രൂപാന്തരപ്പെടുവാൻ നമുക്കിടയാകണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരട്ടെ. ഇന്നത്തെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ അല്ലേ. നമ്മള് സ്വർഗാരോഹണ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുക. ഒരു നിസ്സാരമായ ഒരു സംഭവമായിട്ടല്ല, വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പെരുന്നാളായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. വാസ്തവത്തില് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷ അതിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത് ആ മനുഷ്യാവതാര ശുശ്രൂഷയിൽ അതിന്റെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ച ആ ഒരു ചുമതല അവസാനിക്കുന്നത് വാസ്തവത്തിൽ കുരിശുമരണത്തിലും പന്തിക്കോസ്തിക്കും കുരിശുമരണത്തിലും അല്ലെങ്കിൽ ഉയർപ്പിലും മാത്രമല്ല, ശരിക്കും അത് ആ ഒരു തലത്തിലുള്ള ശുശ്രൂഷ അവസാനിക്കുന്നത് വാസ്തവത്തിൽ ഈ സ്വർഗാരോഹണ പെരുന്നാളോടുകൂടിയ. കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ, ഈ പുനരുദ്ധാരണത്തിന് ശേഷവും കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വരികയും ശിഷ്യന്മാരുടെ മാത്രമല്ല എല്ലാ ആളുകളുടെയും, അഞ്ഞൂറിൽ നമ്മൾ അറിയാം ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അഞ്ഞൂറിൽ പരം ആളുകളുടെ ഇടയിൽ വരികയും. എന്തിനാണ് അങ്ങനെ ഒരു സാന്നിധ്യം അറിയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കർത്താവിന്റെ പുനരുദ്ധാനം ഒരു കഥയായി മാറാതെ അതൊരു ചരിത്രമായി മാറണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ ആളുകളുടെ ഇടയിൽ കർത്താവ് ഇറങ്ങിച്ചെല്ലുകയും ആ സത്യത്തെ ഉൾക്കൊള്ളത്തക്ക വേണം ഒരു പ്രബോധനം ജനങ്ങളുടെ ഇടയിൽ കർത്താവ് രൂപപ്പെടുത്തുകയും ചെയ്തത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരു ഇത്രയും വലിയൊരു അത്ഭുതം, അതായത് സാധാരണ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്നതിൽ അപ്രാപ്യമായ ഒരു യാഥാർത്ഥ്യത്തെ ശിഷ്യന്മാരും അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരും ഒക്കെ ഉൾക്കൊള്ളുകയും അവരുടെ ജീവിതം തുടർന്നുള്ളത് ആ ക്രിസ്തു മഹത്വത്തിന് വേണ്ടി മാത്രം വേർതിരിക്കുകയൊക്കെ ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തത അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാൾ നമുക്കറിയാം. അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നത്, ശിഷ്യന്മാരൊരു പക്ഷെ നമുക്കറിയാം ഈ പുനരുദ്ധാനം ചെയ്തതിനു ശേഷവും വളരെ ഭയമുള്ളവരായിട്ടാണ് ശിഷ്യന്മാരെ നമ്മൾ കാണുന്നത്. പല പ്രാവശ്യം കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോഴൊക്കെയും അവർ ഭയപ്പെടുകയും ക്രിസ്തു ഇല്ലാത്ത ഒരു ശൂന്യത അവരനുഭവിക്കുകയും ചെയ്തു. എന്നാൽ ഈ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ ശിഷ്യന്മാരെ അല്ല കാണുന്നത്, വളരെ വ്യത്യസ്തരായിട്ട് ശിഷ്യന്മാരെയാണ് കാണുന്നത്. കാരണം ആ പെരുന്നാളോടുകൂടി കർത്താവ് അവർക്ക് ധൈര്യം നൽകുകയും കാരണം അവർക്ക് തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഐ വിൽ ബി വിത്ത് യു ഫോർ എവർ, എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നൊരു വലിയ വാഗ്ദാനം അവർക്ക് നൽകി. ആ വാഗ്ദാനം പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. പിന്നീട് അവര് പെന്തക്കോസ്തയിൽ ശക്തി പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെയൊക്കെ മുന്നോടിയായിട്ട് ഈ സ്വർഗാരോഹണ പെരുന്നാളിൽ ക്രിസ്തു അവർക്ക് കൊടുക്കുന്ന ആ ധൈര്യവും അവരുടെ കൺകുളിർക്ക് അവർ കാണുകയാണ് ഉയരങ്ങളിലേക്ക് ദൈവം പോകുന്നത്. പിന്നെ അവർക്ക് മനസ്സിലായി നാഥൻ ഞങ്ങളോടൊപ്പമില്ലെങ്കിലും ഉയരങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. താൻ എന്താണോ അവരോട് ജീവിച്ചിരുന്നപ്പോ പറഞ്ഞത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞത്, അക്ഷരാർത്ഥത്തിൽ അത് അവരെ ശുശ്രൂഷിക്കുന്ന ആ അവസ്ഥയിൽ മാത്രമല്ല, അവിടെ ശുശ്രൂഷ അവസാനിച്ചു കഴിഞ്ഞാലും ആ ദൈവസാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഓൾവേസ് വിത്ത് അസ് എന്നുള്ളൊരു ബോധ്യം അവിടെ ഇന്ന ഹാർട്ടില് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ സത്യം. അതുകൊണ്ട് ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് 46 സങ്കീർത്തനം 7 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ആ ഒരു വിചാരമാണല്ലോ നമുക്ക് മുമ്പുണ്ടാകുന്ന ലോകത്തിലെ ദുർഗങ്ങളെയൊക്കെ അതിജീവിച്ച് പോകാൻ നമ്മളെ ശക്തീകരിപ്പിക്കുന്നത്. അതിലും വലിയ ദുർഗമായ പവറായ ദൈവം നമ്മളുടെ കൂടെയുണ്ട്. ആ ഒരു ചിന്ത നമ്മളെ ആമുഖമായിട്ട് ഭരിക്കട്ടെ. ഇന്ന് തിരുവചനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ നേരത്തെ ഓർപ്പിച്ചതുപോലെ കുന്നംകുളം ഭദ്രാസനത്തിന്റെ യൂലോസ് മനസ്സുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴെനിക്ക് തിരുമേനിയുടെ ഒരു മെസ്സേജ് കിട്ടി. തിരുമേനി താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു വീട്ടിലാണ്, അവിടെ ഫോണിന്റെ തിരുമേനി വാട്സപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാട്ടിലെ വാട്സപ്പാണ്. അത് കിട്ടാൻ പ്രയാസമാണ്. ആ വീട്ടിൽ ലാൻഡ് ഫോണിന്റെ സൗകര്യം ഒരുക്കി തരാൻ ആരെയും കാണുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. എന്റെ തിരുമേ എനിക്ക് ഇതാണത് ജോയിൻ ചെയ്യാൻ പറ്റുമോന്നൊരു സംശയമുണ്ട്. എന്തായാലും തിരുമേനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുമേനി കിട്ടാനായിട്ട്. അല്ലെങ്കിൽ ആരെങ്കിലും തീവാചന സംസ്കൃത നിർവഹിക്കുന്നതായിരിക്കും. അതിനോട് ചേർന്ന് നമുക്ക് അതറിയാവുന്ന പാട്ട് ഏതെങ്കിലും നൂറ്റി പതിനാലാമത്തെ പാട്ട് സുവിശേഷ ഗീതങ്ങളെ 114 കർത്താവിന് സന്തോഷം അവൻ അൻപലം ഉള്ള എല്ലാവർക്കും അറിയാവുന്ന പാട്ട്.
സന്തോഷം മവനം
വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിനനുഗ്രഹിക്കപ്പെട്ടവരെ, നേരത്തെ ഞാൻ അറിയിച്ചതുപോലെ തിരുമേനിക്ക് അതിനകത്ത് ഇതുവരെ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള തയ്യാറെടുപ്പൊന്നും ഇല്ലെങ്കിലും വേദപുസ്തകത്തിലെ ഒരു സുപരിചിതമായ ആശയത്തെ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാവുന്ന ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുക. ഇന്ന് അല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യോശുവ പ്രവാചകന്റെ പുസ്തകം 3:5 യോശുവ പ്രവാചകന്റെ പുസ്തകം 3:5 പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. നമുക്കറിയാം ഇസ്രായേൽ ജനതയുടെ പുറകിയ കനാനിലേക്കുള്ള യാത്രയിൽ മോശയ്ക്കൊപ്പം മോശ എങ്ങനെ ദൈവസന്നിധിയിൽ വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിച്ചോ അതേ പ്രാധാന്യത്തോട് ഒരു ജനതയെ തുടർന്ന് നയിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ യോശുവ പ്രവാചകനെ കാണുന്നത്. യോശുവ പ്രവാചകന്റെ ജീവിതം, യോശുവയുടെ പുസ്തകം കിട്ടിയായിരുന്നു. അപ്പൊ യോശുവയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് യോശുവയുടെ തെരഞ്ഞെടുപ്പും യോശുവയുടെ ദൈവത്തോടുള്ള ബന്ധവും ഒക്കെ അതിന്റെ ആദ്യ ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ ആ മോശയിൽ നിന്ന്, ഒരു ഗുരുവിൽ നിന്ന് ലഭിച്ച ആത്മീക തിരിച്ചറിവ് യോശുവയിൽ നമ്മൾ പ്രതിഫലിക്കുന്നത് അസാധ്യമായ തലത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മോശ എങ്ങനെ ദൈവത്തെ കണ്ടുവോ അതേ തലത്തിലാണ് യോശുവയും ദൈവത്തെ കാണുകയും ആ ദൈവത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് നടക്കുകയും ചെയ്യുന്നത്. ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ ജനത മുഴുവൻ പല സമയത്തൊക്കെ ഈ മോശയ്ക്കും ദൈവത്തിനും എതിരേക്ക് തിരിയുമ്പോഴും ഒറ്റയാളായിട്ട് നിന്നുകൊണ്ട് ആ ജനതയുടെ മുമ്പാകെ തന്റെ വിശ്വാസ വീര്യം അത്ഭുതകാരപണം പ്രകടിപ്പിക്കുകയും ആ ഉറച്ച വിശ്വാസത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയും ആ ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തിൽ അസാധ്യമായിട്ടുള്ള ദൈവിക അനുഭവങ്ങളെ സ്വയം കണ്ടെത്തുകയും അത് ജനത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തൊരു മനുഷ്യനായിട്ടാണ് നമ്മൾ യോശുവയെ കാണുന്നത്. അപ്പം ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിവചനം യോശുവ നടത്തുന്നത്. കാരണം ഈ ജനതതി യോർദാൻ മറി നടന്ന് അവർക്ക് എറിഹോവിലേക്ക് പോകണം. ഒരു വഴിയാണത്, ലക്ഷ്യത്തിലെത്താനുള്ള വഴിയാണ്. പക്ഷെ ഈ യോർദാൻ, അതായത് ഇരുകര വറ്റി നിറഞ്ഞു നിൽക്കുന്ന യോർദാൻ കടക്കണമെങ്കിൽ കടക്കത്തക്കവണ്ണം യാതൊരു സാധ്യതയും അവർക്ക് മുമ്പിലില്ല. ഇന്നത്തെ പോലെ കപ്പലോ ബോട്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് വലിയൊരു കൂട്ടായ്മയും കൊണ്ട്. ഇനി ബോട്ട് ഉണ്ടെങ്കിൽ തന്നെ 1000-ൽ പരം ബോട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം അതുപോലെ വലിയൊരു കൂട്ടായ്മയാണ് പിന്നിൽ നടക്കുന്നത്. ഇത്രയും ജനങ്ങളെ കൊണ്ട് ഈ മറുകര നടക്കണം. അപ്പം ഒരു പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ, ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കരുത്, അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിക്ക് മുമ്പിലാണ് യോശുവ. പക്ഷെ ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് അസാധ്യ ഘട്ടമാണെങ്കിലും അസാധ്യതകളിൽ സാധ്യത കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവസന്നിധിയിലാണെന്നുള്ള ബോധ്യവും ആഴമായ വിശ്വാസവുമാണ് ഒരു ജനതയെ തനിക്ക് അവർക്ക് മുമ്പായ ഉണ്ടാകാൻ പോകുന്ന വലിയ അത്ഭുതത്തെ കാണുന്നതിന് മുമ്പ് ഈ ഒരു ഒരുക്കത്തിന്റെ അവസ്ഥയെപ്പറ്റി അവരെ പ്രബോധിപ്പിക്കുന്നത്. കാരണം വിളിച്ചവൻ ദൈവമാണെങ്കിൽ നടത്തുന്നവൻ ദൈവമാണെന്നുള്ള ആഴമായ ബോധ്യവും തിരിച്ചറിവും യോശുവ, അത് ശരിക്കും എനിക്കൊന്നും ഒരു ആത്മീയ നേതാവിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവതാ അല്ലേ. ദൈവസന്നിധിയിൽ വിളിച്ചടിപ്പിക്കപ്പെട്ട ഒരു ആത്മീയ നേതാവിന്റെ ഏറ്റവും വലിയ ബോധ്യം, മുമ്പിൽ യോർദാൻ ഒരുപാടുണ്ടാകും, പക്ഷെ ഏത് യോർദാനെ അതിജീവിക്കാൻ എന്റെ മുമ്പിൽ ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ എന്റെ ദൈവത്തിനത് സാധിക്കും എന്നുള്ളൊരു ബോധ്യം ഒരു നേതാവിനുണ്ടെങ്കിൽ അയാള് അവിടെ ശുശ്രൂഷയിൽ അവിടെ ജീവിതത്തിൽ വിജയിച്ചിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വിജയം കണ്ട, ജീവിത അവസാനം വരെ ജീവിതം കണ്ട ഒരു വ്യക്തിയാണ് ഈ യോശുവ പ്രവാചകൻ എന്ന് പറയുന്നത്. ഈ ജനതയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം എന്നാൽ അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു ഈ ഒരു അത്ഭുതം കാണണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മുമ്പാകെ വരാൻ പോകുന്ന വലിയൊരു അതിശയത്തിന്റെ ഭാഗമായി അവർ മാറണമെങ്കിൽ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി അവരെ വ്യക്തമാക്കുന്നുണ്ട്. 3 മുതൽ നമ്മൾ അത് അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ പറയുകയാണ്, ഞാനൊരു വാക്യം വായിച്ചു തീർക്കാം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടത് വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. യോശുവ കൊടുക്കുന്ന ആ ഒരു, ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ യോശുവ കൊടുക്കുന്ന ഒരു വലിയ ഇൻസ്ട്രക്ഷൻ, അതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അവസ്ഥയും ഇതേ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപട്ടത്തെയും അതിനെ ചുമക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ, ആരെയൊക്കെ കാണുമ്പോഴാ? ഒന്നാമത് പുരോഹിതന്മാരെ കാണുമ്പോൾ, പുരോഹിതന്മാരെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പുരോഹിതന്മാരെ മാത്രം കാണുന്നുണ്ടല്ല, എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്? അവർ ചുമക്കുന്ന നിയമപട്ടകം, ആ നിയമപട്ടകം കയ്യിലുള്ളത് കൊണ്ട് ഈ പുരോഹിതന്റെ മൂവ്മെന്റ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. ഇത് വലിയൊരു അർത്ഥമാണ്. നിയമപട്ടകം എന്ന് പറഞ്ഞ എന്താണ് അത്? അതെ, എല്ലാമാണ്. പക്ഷെ ആ നിയമവട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? നിയമപട്ടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവ തേജസ് ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ് നിയമവട്ടകം. ദ പ്രസൻസ് ഓഫ് റിയൽ ഗോഡ് ഓൾവേസ് ഇല്ലേ, എപ്പോഴും അതിന്. നമുക്കറിയാം ആ ദൈവ തേജസ് അതിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സീനായ പ്രവാഹത്തിൽ മോശ കാണുന്ന വലിയ ഒരു ഒരു വലിയ സംഭവമായിട്ട് അതിനെ കാണുന്നത്, ആ ചൈതന്യവും പ്രകാശവും ഒക്കെ. അപ്പൊ ഈ നിയമപട്ടകത്തെ പുരോഹിതന്മാർ വഹിക്കും. പുരോഹിതന്മാർ വഹിക്കുമ്പോൾ നിങ്ങൾ ആ പുരോഹിതന്മാരുടെ മൂവ്മെന്റ്സിനെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പം വാസ്തവത്തിൽ ഓരോ പുരോഹിതനെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പുരോഹിതന്റെ ആത്മീക ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ സാധ്യതയായിട്ടുള്ള തിരിച്ചറിവിലേക്ക് നയിക്കുന്നത് പുരോഹിതൻ എന്ത് ചെയ്യുമ്പോഴാണ്? ഈ നിയമപട്ടകം വഹിക്കുമ്പോഴാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ലേ ഇന്നത്തെ പുരോഹിതന്മാരും ആവേണ്ടതും, അല്ലെങ്കിൽ പുരോഹിതന്മാരെ ജനങ്ങൾക്ക് കാണേണ്ടതും? ഏറ്റവും വലിയ നിയമപട്ടകം വഹിക്കുന്ന ആളുകളാണ് പുരോഹിതന്മാര്. എന്താണ്? ജീവനുള്ള ദൈവത്തിന്റെ തേജസാർന്ന ശരീരത്തെ വഹിക്കുന്ന ഒരു ചുമതലയാണ് പുരോഹിതന്മാരുടെ. അങ്ങനെ വഹിക്കുന്ന പുരോഹിതന്മാരായതുകൊണ്ടാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഒരു ചലനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിന് ഇതൊരു യാത്രയുടെ തലവ, ഒരു ലക്ഷ്യത്തിലേക്കുള്ള തങ്ങൾക്ക് മുമ്പായി ഉണ്ടാകുന്ന യോർദാൻ കടക്കാനുള്ള യാത്രയുടെ ഒരു ഒരുക്കവൽ, അല്ലെങ്കിൽ എറിഹോ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു യാത്രയാണ്. ആ യാത്രയില് പുരോഹിതന്മാർ സമാഗമന എന്താ സാക്ഷ്യപട്ടകത്തെ വഹിക്കുന്ന പുരോഹിതന്മാരാണ് ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ അടയാളം എന്ന് ചിന്തിക്കത്തക്കവണ്ണം ജനങ്ങളുടെ മുമ്പാകെ ഇത് വഹിക്കുന്ന ആളാണ് പുരോഹിതൻ എന്നുള്ള ബോധ്യവും, ഇത് വഹിക്കുന്നവരാണ് ഞങ്ങളുടെ പുരോഹിതന്മാർ എന്നുള്ള ജനത്തിന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഈ രണ്ട് കൂട്ടർക്കും ഇവിടെ ചെല്ലാനായിട്ട് പറ്റുന്നത്, ഈ ലക്ഷ്യത്തിലെത്താനായിട്ട് പറ്റുന്നത്. അപ്പം അവിടെ പറയുകയാണ്, പുരോഹിതന്മാര് നിങ്ങൾ കാണുമ്പോൾ, അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സ്ഥലം വിട്ട് പുറപ്പെടണം. വാസ്തവത്തിലൂടെ പറയുന്നത് അവരായിരിക്കുന്ന അവരിപ്പം ഇപ്പൊ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഇവരിങ്ങനെ യാത്രയിലാണ്, അവരിങ്ങനെ പാളയം അടിച്ചിറങ്ങും, അവിടെ താമസിക്കും, ചിലപ്പോൾ ദിവസങ്ങളോളം താമസിക്കുമായിരിക്കും. ഇങ്ങനെ ഒരു അടയാളം കാണുമ്പോൾ നിങ്ങൾ അവിടെ ഈ സ്ഥലം വിട്ട് നിങ്ങൾ പുറപ്പെടണം. സ്ഥലം വിട്ട് പിന്നെ ഒന്ന് നോക്കരുതെന്നാ പറയുന്നത്. പിന്നെ ആരെയാ നോക്കേണ്ടത്? ആ പുരോഹിതനെ അല്ല, പുരോഹിതനെ നോക്കേണ്ടി വരുന്നത് ഈ പെട്ടകം കയ്യിലുള്ളത് കൊണ്ട് അല്ലെ. പെട്ടകം കയ്യിലുള്ള പുരോഹിതനെ, അതായത് ദൈവാത്മാവ് കരങ്ങളിലെ വഹിക്കുന്ന പുരോഹിതനെ നിങ്ങൾ നോക്കണം. ഈ സ്ഥലം വിടുക എന്ന് പറയുന്നത് അവിടെ പറയുന്നത് ഒരു പക്ഷേ അവർ പാളയം അടിച്ചൊരു ഒരു ഒരു പ്രതലം വിട്ടു പോവുകയാണെങ്കിൽ ഈ നമുക്കുള്ള തിരിച്ചറിവ് ഏതാണെന്ന് അറിയാമോ? ഒരു സമാഗമന കൂടാരം വഹിക്കുന്ന ഒരു പുരോഹിതനെ കാണുമ്പോൾ ഞാനും നിങ്ങളും വിടേണ്ട സ്ഥലം എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന വിടാൻ ദൈവം നമ്മളോട് നിശ്ചയിച്ചിരിക്കുന്ന ചില ജീവിത ശൈലികളുണ്ട് അല്ലെ. ഒരിക്കലും താമസിക്കാൻ യോഗ്യതയില്ലാത്ത ചില ജീവിത ശൈലികളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ആത്മീയതയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന, നമ്മളെ ആഴമായ പാപത്തിന്റെ നീർച്ചുഴിയിലേക്ക് വിളിച്ചെടുപ്പിക്കുവാൻ തക്കവണ്ണം സാധ്യതയുള്ള ചില ജീവിത അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളെ വിട്ട് ഈ പുരോഹിതന്റെ പിന്നാലെ പോകണം, അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം എന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് ഈ ഒരു ചിന്തയിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. വളരെ വളരെ ആഴമായ ഒരു ആശയമാണ്. ഈ സ്ഥലം വിട്ട് പോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണോ? അങ്ങനെ വിടാമെന്നിപ്പോ എത്ര സ്ഥലം നമ്മൾ വിടേണ്ടി വരും? വലിയ കണക്കല്ലേ, ഇഷ്ടംപോലെ വീടും സ്ഥലവും. ചിലരൊക്കെ പറയട്ടെ, അച്ഛാ ഉണ്ടാക്കിയിട്ടതൊക്കെ ഇട്ട എങ്ങനെ പോകാനാ? ചില പ്രായമുള്ള മനുഷ്യരെയൊക്കെ കാണുമ്പോൾ, രോഗമൊക്കെ വരുമ്പോൾ പിള്ളേരെ വീട്ടിൽ പോകുന്നതിനേക്കാൾ പ്രയാസം ഈ ഉണ്ടായി അധ്വാന ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം ഉണ്ണാതെ കൊടുക്കാതെ ഉണ്ടാക്കിയതൊക്കെ എങ്ങനെ വിട്ടു പോകുന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ എങ്ങനെ ചിന്തിച്ചാലും വിട്ടേ പോകും. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ എത്ര സൗന്ദര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? എത്ര സൗന്ദര്യം. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സത്യങ്ങളാണ്. ഞാനൊരു ഒരു ഒരിടത്ത് ചെന്നു, ഒരു 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 കുടുംബ പ്രശ്നമായിട്ട് പരിഹരിക്കാൻ ചെന്നപ്പോഴാണ്. ഏതാണ്ട് ഒരിക്കലും ഭാര്യ ഭർത്താക്കുമാർ ഒരിക്കലും ചേരുകയല്ല, ഏതാണ്ട് പിന്നെ കുറച്ച് നാൾ മുമ്പ്, ഇട സമയത്തല്ല, കുറെ നാൾ മുമ്പ്. അപ്പം ഈ ഭർത്താവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോഴ് ഈ പറയുന്നത് എനിക്ക് പേടിയാണ്. കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കൂടെ കേൾക്കുന്നുണ്ടാകും, അതുകൊണ്ട് എങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഭർത്താവുമായിട്ട് സംസാരിച്ചപ്പം ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് വലുത്. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ശക്തമായപ്പോഴത്തേക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്ത ഒരുപാട്, ഈ സത്യത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഈ വിട്ടുപോകാൻ പ്രയാസം ആർക്കാണെന്നറിയാം? ഒരുപാടുള്ളവർക്ക്. ഈ അധികം ഇല്ലാത്തവർക്കൊന്നും വലിയ പാടൊന്നുമില്ല. ദേ ആർ ഓൾവേസ് റെഡി ടു ഗോ എനിവെയർ. ഒരു ടെൻഷനും ഇല്ല അല്ലേ? പക്ഷെ ഒത്തിരി വളഞ്ഞ് വെറുതെ പറയാന്നല്ല, ഇറ്റ്സ് എ ട്രൂ, ഇറ്റ്സ് എ ട്രൂ. ആർക്കും കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന മനുഷ്യർക്കൊക്കെ ഭയങ്കര നിരാശരാ ജീവിതത്തിൽ. ഒരു ഈ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ വലിയ നിരാശയൊന്നുമില്ല, കാരണം എങ്ങനെയും ഉണ്ടാക്കാനുള്ള ആ ഒരു ആ ചെറുപ്പത്തിന്റെ ഓട്ടമാണ്. ഈ പിന്നെ ഉണ്ടാക്കിയതൊന്നും അനുഭവിക്കാനോട്ട് പറ്റുകയില്ല, ഇതവിടെ കൊടുക്കാനും മനസ്സില്ല. ഇങ്ങനെ ദുരിതം അനുഭവിച്ച് കാലം അവസാനിപ്പിക്കുന്ന ഒത്തിരി മനുഷ്യർ മുമ്പിലുണ്ട്, വിത്ത് എക്സാമ്പിൾ. കാരണം ഇത് മക്കൾക്ക് വേണ്ടിട്ട് നമുക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷേ ഇത് ഈ പിന്നെ ഈ ഇതാണ് നമ്മൾ ഇതിനകത്തൊരു സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഈ വിട്ടുപോകാനുള്ള വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഈ കൊടുക്കാൻ മനസ്സിലാത്തോളം കാലം ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല, അത് അവസാനം ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ നമ്മൾ എന്താ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? താലത്ത് ഉണ്ടാക്കാൻ തന്നെ കർത്താവ് പറഞ്ഞു. നമ്മൾ ദൈവം തന്നിരിക്കുന്ന ആരോഗ്യങ്ങളൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി, പക്ഷെ ഈ തന്നത് പങ്കുവെക്കാനും വിട്ടുപോകാനുള്ളൊരു മനസ്സ് നമ്മൾ അതിനോടനുസരിച്ച് രൂപപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതാവസാനം നമ്മളെ നിരാശയാണ് അല്ലേ? കാരണം ഈ ലക്ഷ്യത്തിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരു പക്ഷെ ഇതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടാവത്തില്ല. എന്റെ നോട്ടം പുരോഹിതനിലും, പുരോഹിതൻ ഞാൻ ഉദ്ദേശിച്ച പുരോഹിതനല്ല, സമാഗമന പാകുപാഠം വരയ്ക്കുന്ന പുരോഹിതനാണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ, ഞാൻ എന്തുണ്ടാക്കിയാലും എന്റെ ശ്രദ്ധ അവിടെ ആണെങ്കിൽ ഒരുപക്ഷെ ഈ നഷ്ടങ്ങളൊന്നും, കാരണം ഏറ്റവും വലുത് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കും. ഈ ദൈവത്തിനും ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. നമുക്കറിയാമല്ലോ കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ട് തന്റെ അടുക്കിലേക്ക് വരുന്ന ധനവാനായ മനുഷ്യൻ നല്ല മനുഷ്യനാ, ചെറുപ്പം മുതലേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്ന ഒരു മനുഷ്യനാ. പക്ഷെ അയാൾക്ക് ഏറ്റവും വലിയ വിലങ്ങുതടിയായ ഒറ്റ കാര്യമേ ഉള്ളൂ, അയാൾ എല്ലാ വല്ല ക്വാളിറ്റി ഉള്ള ആളാണ്. പക്ഷെ ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് ഈ കിട്ടിയത് പങ്കുവെക്കാണ്ട് മനസ്സില്ലാതായി പോയി. ആ മനസ്സിന്റെ കുറവ് അയാള് ക്രിസ്തുവിന്റെ അടുത്ത് വന്നെങ്കിലും ആഗ്രഹിച്ച പോലൊരു മാറ്റം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. അപ്പം ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു വലതിന് കൊടുക്കുന്നുള്ളതാണ് ജീവിതത്തിൽ. ഞാൻ ഓർക്കുകയാണെ, നമ്മൾ ഒരു നിശ്ചയ കാലഘട്ടം ഈ ലോകത്തിൽ ജീവിക്കത്തുള്ളൂ അല്ലെ? ആ നിശ്ചിത കാലഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് വലിയൊരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ളതാണ്. അപ്പൊ ഈ നിശ്ചിത കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള എല്ലാം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഈ വരാനുള്ള ലോകത്തിലേക്ക് ഒരു അല്ലെങ്കിൽ വരാനുള്ള ലോകത്തിൽ ജീവിക്കത്തക്കവണ്ണം ഒരു സാഹചര്യം നമ്മൾ ഈ ലോകത്തിൽ ക്രമീകരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്നതൊക്കെ എന്തിനാ? ഇത് എപ്പോ വേണമെങ്കിലും ഇട്ടേച്ചു പോവാം. അത് നിന്നെ പ്രായമൊന്നുമില്ല, 20 വയസ്സോ 10 വയസ്സും 15, 20, 30 ഏത് പ്രായത്തിൽ ഇട്ടേച്ചു പോവാം. പക്ഷെ എല്ലാം വിട്ടേച്ച് പോകേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളതിനെ പറ്റി ഒരു ബോധ്യം ഒന്നും പലർക്കും ഇല്ലെന്നുള്ളൊരു സങ്കടമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെടണം. എന്നിട്ട് പിന്നാലെ രണ്ടാമത് പറയുകയാണ്, ടു ഫോളോ ഇറ്റ് അല്ലേ, അതിന്റെ പിന്നാലെ ചെല്ലണം. ഏതിന്റെ പിന്നാലെയാ? ഈ നിയമപട്ടകത്തിന്റെ പിന്നാലെ ചെല്ലണം എന്നുള്ളതാണ്. ക്രിസ്തു തന്നെ മനുഷ്യവാദ ശുശ്രൂഷയിൽ തന്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം പത്രോസിനോട് 3 പ്രാവശ്യം ഉൾപ്പെടെ ആ സമയത്തും, അല്ലാതെ 10-ാം സുവിശേഷം 10-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കർത്താവ് ശിഷ്യന്മാരിൽ കൂടി ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ ഒറ്റ വാക്യമുള്ളൂ, എന്താണത്? കം ആൻഡ് ഫോളോ മീ അല്ലയോ, കം ആൻഡ് ഫോളോ മീ, നിങ്ങൾ എന്നെ അനുഗമിപ്പിക്കും. കാരണം ഒറ്റ വഴിയേ ഉള്ളൂ. എന്തിനാണ് ക്രിസ്തു പറഞ്ഞ് എന്നെ അനുഗമിപ്പാൻ? മനുഷ്യന്റെ ആത്മാവിന് നിലനിൽപ്പാൻ ഒരൊറ്റ വഴി, അത് ക്രിസ്തു ആ ലോകത്തിൽ, വേറെ ഒന്നുമില്ല ലോകത്തിൽ. ബാക്കിയെല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യന്മാരെ ലോകത്തിൽ ശിഷ്യന്മാരെ അയച്ച് ലോകത്തോട് മുഴുവൻ കർത്താവ് പഠിപ്പിച്ച അതാണ്, എന്നെ നിങ്ങൾ അനുഗമിക്കാൻ. കാരണം നിത്യത എന്താണെന്ന് വെച്ചാൽ പുനരുത്ഥാനം ചെയ്ത ഒറ്റ ഒരാൾ ക്രിസ്തുവേ ഉള്ളൂ. ആ പാത മാത്രമേ ഉള്ളൂ മറ്റുള്ള ആളുകൾക്കും ഈ പുനരുത്ഥാനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളൂ. അല്ലാത്തവർ കാണും, അതൊക്കെ നമ്മൾ നിൽക്കേണ്ട ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിപ്പെട്ട, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചറിവ് എന്താണ്? ടു കം ആൻഡ് ഫോളോ എന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഈ എന്താ പറയുന്നത്, സമാഗമനം കൂടെ അല്ലെങ്കിൽ അത് വിശുദ്ധമായ സംഗതി വഹിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടേതായിട്ടുള്ള അത് ധനമോ മറ്റു മാത്രമൊന്നുമല്ല, നിങ്ങളുടെ പാപാവസ്ഥകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രലോഭനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പാപമാർഗങ്ങളായിരിക്കാം. ദൈവത്തിൽ നിന്ന് എന്താണ് ദൈവത്തിൽ നിന്ന് തന്നെ അകറ്റുന്നത്? ആ സ്ഥാനത്തെ വിട്ടൊഴിഞ്ഞ് പണ്ട് അബ്രഹാമിനോട് പറഞ്ഞതാണല്ലോ അല്ലയോ ദൈവം പറയാ, നിന്റെ പിതൃഭവനത്തെ വിട്ടുകൊണ്ട് ഞാൻ നിനക്ക് കാണിപ്പാൻ ചെയ്ത ദേശത്തേക്ക് നിങ്ങൾ പോകണം. എന്തിനു വേണ്ടിയാ? നിന്റെ ജീവരക്ഷക്കാരൻ ലോത്തിനോട് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? ജീവരക്ഷക്കാരുടെ ഇവിടം വിട്ട് പർവ്വതത്തിന് മുകളിലേക്ക് ഓടുക. പർവ്വതം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം നടന്നു നിൽക്കുന്നത്. ഈ ഒരു പ്രയാണം ചെയ്യാനുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. ഓരോ നോമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും സഭ നിഷ്കർഷിച്ചിരിക്കുന്ന ആത്മീയ ജീവിതങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ടത്. അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പാപപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വിട്ടുപിരിയാനുള്ള ഒരു പ്രചോദനം. പക്ഷെ വിട്ടുപിരിയുന്നത് ഒരു ക്രിസ്തുവാകുന്ന സത്യത്തെ നോക്കിക്കൊണ്ട് വേണം എന്നുള്ള ഒരു ചിന്ത, ആ അതിന്റെ പിന്നാലെ ചെല്ലാനുള്ള ഒരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യം. വിൻഡ് അവിടെ പറയുകയാണ്, നിങ്ങൾ പിന്നാലെ ചെല്ലണം, എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനർത്ഥം എന്താ പറയുന്നത്? നമുക്കറിയാം അതിന്റെയൊക്കെ അർത്ഥം. അന്നത്തെ കാലഘട്ടത്തിൽ ദൈവ തേജസ് നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ സമീപിക്കാനുള്ള യോഗ്യത ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. കാരണം ആ യോഗ്യതയ്ക്ക് ഒത്തിരി കാരണങ്ങളുണ്ടാകാം. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും ആ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു ഒരു അകൽച്ചയാണ്. എന്നാൽ കയറുന്ന മനുഷ്യനുണ്ടായിരുന്നു. ആരായിരുന്നു? മോശ കയറി ഇല്ലയോ ഏറ്റവും അത് യോഗം. അപ്പൊ നമ്മളെപ്പോഴും എന്നെയും മോശയും തമ്മിൽ വേർതിരിച്ച ദൈവത്തെ സമീപിപ്പിക്കാൻ എന്നെയും മോശയും തമ്മിൽ വേർതിരിപ്പിച്ച ഘടകം എന്താണെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സംതിങ് ഉണ്ട്, സംശയമൊന്നുമില്ല. അതുതന്നെയാണ് മോശയ്ക്ക് അസാധ്യമായ ഒരു കൃപ ലഭിച്ചത്. കാരണം അതുപോലെ ജീവിച്ച ദൈവതേജസ് കണ്ട ആളാ മോശ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ ആ വ്യത്യാസം നമുക്ക് മാറ്റി തന്നപ്പോഴാണ്. കാരണം മനുഷ്യനെ ദൈവത്തോട് അകലത്തക്കവണ്ണം ഒരു വേർപാടിന്റെ അവസ്ഥയുണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയതാരാ? ദൈവം അല്ല, പിന്നാരാ? മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ അല്ലേ? ഏതെന്ന് തോട്ടത്തെ പറ്റി ഈ സമയത്ത് ദൈവശബ്ദം കേൾക്കാനും ഒരു വലിയൊരു കൃപ മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യൻ തന്നെ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഈ അകലം ഉള്ളത്. എന്നാൽ ആ അകലമൊക്കെ ദൈവം നമുക്ക് മാറ്റി തന്നിട്ടുണ്ട്. ക്രിസ്തു മനുഷ്യ അവതാരം ചെയ്ത് വേർപാടിന്റെ അടിച്ചുവർ വൃത്തി ഏത് സമയത്ത് അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലാനുള്ള ഒരു വിളി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിളി ലഭിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സ്വയം നമ്മളിത് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഈ കൃപയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ എങ്കിലും നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ഈ സ്വാതന്ത്ര്യമൊക്കെ നല്ലതാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു ബോധ്യം വേണം. എന്താണ്? ഞാൻ അതിന് യോഗ്യനല്ല. ഈ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ആ ദൈവകൃപ. അത് നമുക്ക് അനിവാര്യമാണ്. ചിലരൊക്കെ പറയാറുണ്ട്, അച്ഛാ എന്തിനാ ദൈവം നമ്മളെ അങ്ങ് അടുത്ത് ചെല്ലാൻ അകത്ത് കയറാൻ അവകാശം തന്നു, പിന്നെന്തിനാ? പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ ചുങ്കക്കാരനായ മനുഷ്യനും പിന്നെ ആരാണ്, പരീക്ഷനും തമ്മിൽ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ വരുന്നുണ്ട് അല്ലേ? രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രാധാന്യം കൊടുക്കും. ഈ വാസ്തവത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ പരീക്ഷന. അയാൾ പതാര ചെയ്യുന്നുണ്ട്, നോമ്പ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും അയാൾ അത്ര ക്രിസ്ത്യാനി ചെയ്യുന്ന ആളല്ല ഈ മനുഷ്യൻ, ആരെ, ഈ ചുങ്കക്കാരൻ. പക്ഷെ ചുങ്കക്കാരന് ക്രിസ്തു കൂടുതൽ പ്രസക്തി കൊടുക്കാനായിട്ട് കാരണം അയാൾക്ക് അയാളെപ്പറ്റി സ്വയം ഒരു അവബോധം ഉണ്ടായിരുന്നു. ഏത് തരത്തിലാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്നുള്ള ഒരു ചിന്ത അയാളുടെ ഉള്ളിൽ. ആ ചിന്തയാണ് അയാളെ പിന്നീട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാനുള്ള സാധ്യതയിലേക്ക് ഒരുക്കിയത്. അപ്പൊ ഇവിടെ ഈ അകലെന്ന് പറയാനായിട്ട് കാരണം എന്താ പറയാ, ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്വയം ഒരു ചിന്ത വേണം, ദൈവമേ ഞാൻ കുറവുള്ളവനാണ്. ഒരു മനുഷ്യന് ഞാൻ കുറവുള്ളവനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് അയാൾക്ക് യഥാർത്ഥ ദൈവിക അനുഭവം ഉണ്ടാകുമ്പോഴാണ്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നമുക്കറിയാം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6 മഹാപ്രവാചകനാ യെശയ്യാവ്. പാപം ചെയ്യാത്ത മനുഷ്യനാ, എന്നിട്ട് ദൈവ സാന്നിധ്യം ദേവാലയത്തിൽ അറിഞ്ഞപ്പോൾ അല്ലെ നിലവിളിക്കുന്ന, നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന, അതാ ദൈവമേ ഞാൻ പാപിയായ അത്തരങ്ങളുള്ള മനുഷ്യൻ, പാപിയ അത്തരങ്ങളുടെ മനുഷ്യരുടെ കൂടെ താമസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോവയെ കണ്ടുവല്ലോ എന്ന് പറയും. അപ്പം ദൈവത്തെ ഈ മനുഷ്യൻ കണ്ടപ്പോൾ അയാളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് കരയാനുള്ള ഞാൻ പാപിയാണെന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് കർത്തന പ്രാർത്ഥന നടത്തുമ്പോൾ അതിന് മറുവശം എന്താണെന്നറിയാമെ, ദൈവമേ ഞാൻ വെറും. ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. അപ്പോഴാണ് ശരിക്കും നമ്മള് അനുതാപപൂർവമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം. ഈ അനുതാപമാണ് ദൈവം നമ്മളെ ആ വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടെടുത്ത്, ദൈവം കൊണ്ടെത്തിക്കണം നമ്മളെ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരാനായിട്ട് കഴിയുന്നത്. ഇവിടെ പറയുന്നുണ്ട് 2000 നിങ്ങൾ അകലം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് നമ്മൾ ദൈവ സ്വാതന്ത്ര്യമൊക്കെ തന്നെങ്കിൽ പറ്റുകയും ആ ദൈവത്തോടുള്ള റെസ്പെക്റ്റും ഭയവും ഭക്തിയും ഒക്കെ സ്നേഹപുരസ്ഥരമായിട്ടുള്ള ഭയോ ഭക്തിയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാണിക്കണം എന്ന് പറയുന്നു. എന്നോട് ചേർത്ത് പറയുകയാണ്, എന്നിട്ട് പറയുന്നത് അതിനോട് എടുക്കരുത്, അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി, യു ഷുഡ് നോ ദ വേ ഓഫ് ലേ, നിങ്ങളുടെ എവിടെ നിങ്ങൾ എത്തിച്ചേരണം എന്നുള്ളതിന്റെ വഴി നിങ്ങൾ അറിയുന്നുള്ളതാണ്. ഇവിടെ ദൈവത്തെ കാണുമ്പോഴായിരിക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾ അറിയാം. നമുക്കറിയാമല്ലോ വേദവസം നമ്മൾ വായിക്കുമ്പോൾ പിതാവ് ദൈവത്തെ പറ്റിയുള്ള വർണ്ണന പുത്രൻ തമ്പുരാൻ ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ ഫിലിപ്പോസ് പറയുന്ന ഒരു ചോദ്യം ഇവിടെ, കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഉടനെ കർത്താവ് പറയുന്നുണ്ട്, അല്ലയോ ഫിലിപ്പോസെ, എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുകയാണ്, ഐ ആം ദ വേ ട്രൂത്ത് ആൻഡ് ലൈഫ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പിന്നെ ആ വഴിയാ നടക്കും, ക്രിസ്തു ദ വേ ഇസ് എ ക്രൈസ്റ്റ് എന്നതിന്റെ അർത്ഥം, ക്രിസ്തുവാണ് വഴി. ക്രിസ്തുവിനെ ജീവിതത്തിൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് കണ്ടെത്ത ഒരാളെ പിന്നെ വേറൊരു വഴിയെ പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. ആ വഴി ക്രിസ്തു നമ്മളെ ബോധ്യപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം എനിക്ക് രണ്ടാമത്തെ അധ്യായത്തിലാണ് തോന്നുന്നത്, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവനാന്റെ ഏറ്റ അഭിഷേകം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ആ അഭിഷേകം തന്നെ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. വായിച്ചിട്ടുണ്ടോ? ആ അങ്ങനെ വാക്യമുണ്ട്, അവനാന്റെ ഏറ്റ അഭിഷേകം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആരും നിങ്ങൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ആ സത്യം തന്നെ സകല സത്യത്തിൽ നിങ്ങൾ വഴി നടത്തും. അപ്പം ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗമെങ്കിൽ പിന്നെ മറ്റു വഴികളൊന്നും അന്വേഷിക്കേണ്ട. ആ ജീവിത അനുഭവങ്ങൾ തന്നെ ലക്ഷ്യത്തിലെത്തേണ്ട വഴി നമ്മൾ കാണിച്ചു തരും. ഇവിടെ പറയുകയാണ്, എന്റെ പിന്നാലെ ചെല്ലണം, അകലം പാലിക്കണം, അതോടൊപ്പം തന്നെ നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾ അറിയും. ഈ വഴിക്ക് നിങ്ങൾ പോയിട്ടില്ലല്ലോ, പിന്നെ ഓശോ ജനത്തോട് ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വലിയ അനുഭവത്തിലേക്കാണ് പിന്നെ നമ്മളെ നയിക്കപ്പെടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതിയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിശുദ്ധി. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ചെളി പണ്ണൊക്കെ പറ്റുമ്പോൾ നമ്മൾ ഷവർ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ വൃത്തിയാകും, അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ പുതിയ വസ്ത്രം ഇല്ലയോ, നമ്മൾ ഒരു വസ്ത്രങ്ങൾ ഇടുമ്പോൾ പിന്നെ കഴുകാൻ വെച്ചിരുന്ന ചവിട്ട കൂട്ടത്തിൽ നിന്ന് ഒരു വസ്ത്രം ഇടുന്നതും ഒരു കഴുകിയെടുത്ത പുതിയ വസ്ത്രവും തമ്മിൽ ഇടുമ്പോൾ ഒരു വ്യത്യാസമുണ്ടോ? ആർക്കറിയാം, ഉണ്ട് അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ അല്ലേ, നമ്മളെ ശുദ്ധീകരണം. അപ്പൊ മനസ്സിനുണ്ടാകേണ്ടത് ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമുക്ക് വി ക്യാൻ ഫീൽ ദ ഫ്രഷ്നസ് ഇൻ ലൈഫ്, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഫ്രഷ്നസ്. ഈ ഫ്രഷ്നസ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഈ പാതകളിലൊക്കെ ഈ തലത്തിലുള്ള ചിന്തകളിലൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോഴാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ, നമ്മൾ ആരാധിക്കുന്ന മനുഷ്യരാണെങ്കിൽ, നമുക്ക് എപ്പോഴും ആ ഒരു പുതുക്കത്തിന്റെ രൂപാന്തരത്തിന്റെ അനുഭവം, ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവം നമുക്കുണ്ടാകാം. ഈ ശുദ്ധീകരണമാണ് ഈ 13-ാം വാക്യം പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്വർഗീയ അവസ്ഥയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിലെ യോർദാൻ മറികടക്കുന്ന വലിയൊരു അനുഭവമാണ്. ഇവിടെ പറയുന്നുണ്ട്, യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായിട്ട് പിരിഞ്ഞ് മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറപോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാൻ കടപ്പാൻ തങ്ങളുടെ കൂടാൻ നിന്ന് പുറപ്പെട്ടു. യോർദാൻ, അപ്പൊ യോർദാൻ കടക്കുന്ന ഒരു വലിയ അത്ഭുതത്തെ പറ്റി അവിടെ പറയുന്നത്, യോർദാൻ കടക്കുന്ന വലിയൊരു അനുഭവം. ഈ യോർദാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ മാമോദിസയാണ് അല്ലേ, മാമോദിസയാണ് യോർദാൻ എന്ന് പറയുന്നത്. മാമോദിസയിൽ കൂടി നമ്മള് മാമോദിസയാകുന്ന വെള്ളത്തിൽ കൂടി ശുദ്ധീകരിക്കപ്പെട്ട് അക്കരെ കടക്കുമ്പോഴാണ് ഈ യെറിഹോവിൽ എത്തുന്നത്. യെറിഹോ എന്ന് പറയുന്നത് ഒരു നിത്യതയുടെ അനുഭവമാണ്. ഞാൻ നിങ്ങളൊക്കെ യോർദാനിൽ കൂടി നടന്നവരാം, നമ്മളൊക്കെ ഇനി യെറിഹോവയെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ്. ഇവിടെ പറയുന്നുണ്ട്, ഈ യോർദാനിൽ കൂടി നടക്കണമെങ്കിൽ എന്താ പറയുന്നത്, പട്ടക്കാരല്ല പുരോഹിതന്മാര് യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ ഉള്ളങ്കാല് ചവിട്ടുമ്പോൾ യോർദാൻ രണ്ടായിട്ട് മാറുന്ന പറയുന്നത്. യോർദാൻ രണ്ടായിട്ട് മാറും. എപ്പോഴാണ് യോർദാൻ രണ്ടായിട്ട് മാറുന്നത്? പുരോഹിതൻ വെള്ളത്തിൽ ചവിട്ടുമ്പോഴാണ്. എന്തുകൊണ്ടാണ് ഈ പുരോഹിതൻ വെള്ളത്തിൽ ഉള്ളങ്കാല് ചവിട്ടുമ്പോൾ രണ്ടായിട്ട് മാറുന്നത്? ഈ പുരോഹിതന്റെ തോളിൽ നിയമപട്ടകം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നിയമപട്ടകം വഹിക്കുന്ന പുരോഹിതനാണ് യോർദാനിൽ കൂടി കടന്നു പോകാനുള്ള അവസ്ഥ നമുക്ക് നൽകുന്നത്. അത് വലിയ ആഴമായ ഒരു ചിന്തയാണ്. പരിശുദ്ധ മാമോദിസായുടെ ഒരു വലിയൊരു അടയാളമായിട്ടാണ് അത് പറയുന്നത്. യോർദാനെ വഹിക്കുന്ന പുരോഹിതൻ നമ്മൾ കാണുന്നുണ്ടല്ലോ, ചേർത്തു സലിലൻ യോഹന്നാൻ എന്നുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? നമ്മളതിനകത്ത് രണ്ടാമത്തെ സ്ഥാനത്ത് കേട്ടിട്ടുണ്ടോ, ആചാര്യൻ മാമോദിസ തൊട്ടി തുറക്കുമ്പോൾ കൂറും ൂതന്മാറാശ്ചര്യം വാനിൽ മൺമയനെരുതി ജ്വാലോപരിതി നിട്ടാറുഹായേ അറുഹായേ സത്വരുത്തവ. ഞാൻ കണ്ടിന്യൂഷൻ വിട്ടുപോയി. അറുഹായേ സത്വനുത്തവ സത്വനുത്തരവായിഷ്ടം നിറവേറ്റി ആചാര്യൻ മാമോദിസ ആ ഒരു, അതായത് അതിന്റെ അകത്ത് വളരെ ആഴമായ ഒരു അർത്ഥമാണ്. എന്റെ കയ്യിൽ റിസിപ്പ് ഇല്ലാത്തതുകൊണ്ട് അതായത് ആചാര്യൻ മാമോദിസ തൊട്ടി തുറക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ റൂഹായിക്ക് സത്വരമുത്തരം ഇഷ്ടം നിറവേറി, അതായത് പുരോഹിതന്റെ നിലവിളിയിൽ ഇഷ്ടം തോന്നിക്കൊണ്ട് പരിശുദ്ധ മാമോദിസയെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ ആ പാട്ടിന്റെ അർത്ഥം വളരെ വളരെ ആഴമായ ഒരു അർത്ഥമുള്ള ഒരു ഗീതവാദം. അത് നിങ്ങൾ പിന്നെ ഇപ്പോഴൊക്കെ പാടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഈ റൂഹ സത്വരമുത്തരമായി ഇഷ്ടം നിറവേറ്റി പാപത്തിൻ പരിഹാരാർത്ഥം പാവനമാക്കുന്നു, പാപത്തിന്റെ പരിഹാരാർത്ഥം പാവനമാക്കുന്നു ഹല്ലേലൂയ മാമോദിസ എന്ന് പറഞ്ഞ ആ പാട്ട് അവസാനിപ്പിക്കുന്നത്. അത് പാപപരിഹാരാർത്ഥമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ യോർദാൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വലിയ നീർച്ചുഴിയാണ്. ഏത് സമയത്തും യോർദാനിലേക്ക് മുങ്ങിപ്പോകാം. യോർദാൻ ഏതർത്ഥത്തിൽ കാണാം? ഏതായത് പാപത്തിന്റെ ഒരു പ്രളയമാണ് യോർദാൻ എന്ന് പറയുന്നത്. ഈ പാപത്തിന്റെ പ്രളയമാകുന്ന യോർദാനിൽ മുങ്ങിപ്പോകാതിരിക്കാൻ പെട്ടകം തോളിൽ വഹിക്കുന്ന പട്ടക്കാരന്റെ ഉള്ളങ്കാല് ഈ യോർദാനിൽ നടത്തുമ്പോൾ ദൈവം ആ യോർദാനെ രണ്ടായിട്ട് ഭജിപ്പിക്കുകയും ഈ യോർദാനിൽ കൂടി ഈ പാപത്തിന്റെ ചുഴലിൽ അല്ലെങ്കിൽ പാപത്തിന്റെ പ്രളയത്തിൽ മനുഷ്യൻ മുങ്ങിപ്പോകാതെ ലക്ഷ്യമാകുന്ന റീഹോവിൽ എത്തിക്കെത്തിയിരുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യന്റെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് ഈ യോശ പ്രവാചകൻ ഈ ജനത്തെ പറഞ്ഞ് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത്. അപ്പം വാസ്തവത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഈ അത്ഭുതം കണ്ടിട്ടുള്ള മനുഷ്യരാണ്. യോർദാനിൽ കൂടി ഈ പാപമാകുന്ന ഏത് സമയത്ത് തിന്മയിലേക്ക് നയിക്കാവുന്ന ശ്വാസം മുട്ടിച്ച് കൊല്ലാവുന്ന പാപത്തിന്റെ നീർച്ചാലാകുന്ന യോർദാനിൽ നമ്മൾ മുങ്ങിപ്പോകാതെ സമാഗമന കവട അല്ലെങ്കിൽ ദൈവത്തിന്റെ അതിതേജസ് തോളിൽ വഹിക്കുന്ന പട്ടക്കാരൻ പുരോഹിതന്മാര് യോർദാനിൽ കൂടി നമ്മളെ അക്കരെ കടത്തി ഇനി നമ്മുടെ ഒരു ചുമതല എന്ന് പറയുന്നത് ഈ യെറിഹോ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ദൈവ നഗരം ലക്ഷ്യമാക്കിയുള്ളൊരു പ്രയാണമാണ്. അപ്പം ഈ പ്രയാണത്തിൽ വീണ്ടും നമുക്ക് ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എങ്ങും വീണു പോകാതെ യോർദാനിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള തിരിശരീര രക്തങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടി കഴുകി ശുദ്ധീകരിച്ച പുതുജീവന്റെ അനുഭവം ആ ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴാണ്, ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നതും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു അല്ലെങ്കിൽ എറിഹോ കാണാൻ പറ്റുന്ന അസാധ്യമായ ഒരു തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ഉപസമരിക്കുകയാണ്. നമ്മുടെ ഒക്കെ ലക്ഷ്യം ഈ എറിഹോവില് അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ പോകുന്ന പുതിയ നഗരത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അവിടെ എത്തണമെങ്കിൽ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മളായിരിക്കുന്ന യോഗ്യമല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. ആ യോഗ്യമല്ലാത്ത സ്ഥലത്തെ പറ്റി നല്ല ബോധവാന്മാരാവുകയും അനുതാപത്തോടുകൂടി ആ പ്രതലം വിട്ടുപിരിഞ്ഞ് പുരോഹിതന്മാര് കാണിച്ചു, സമാഗമന കൂടാരത്തെ വഹിക്കുന്ന പുരോഹിതന്മാര് കാണിച്ചു തരുന്ന മാർഗദേശം അനുസരിച്ച് അവരെ പിന്നാലെ ചെല്ലുക എന്നുള്ളതാണ്. ആ അതിന്റെ പിന്നാലെ ചെന്ന് നിയന്ത്രിക്കേണ്ട ചില അകലങ്ങള് ബഹുമാനപൂർവ്വം പാലിച്ചുകൊണ്ട് അത് കാണിച്ചു തരുന്ന പാതയിൽ കൂടി മുന്നേറുമ്പോഴാണ് അത് നമുക്ക് ശുദ്ധീകരണത്തിന് അനുഭവം ഉണ്ടാവുകയും ആ ശുദ്ധീകരണം യോർദാൻ മറികടന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഒരു പുതിയ സാധ്യതയിലേക്ക് വളരുവാൻ തക്കവണ്ണം നമുക്കുണ്ട്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ലക്ഷ്യമാതാം. അതുകൊണ്ടാണ് അതാണ് നമ്മുടെ ജീവിതം അതാണ്. നമ്മൾ ഇന്ന് കാണുന്ന ചില എന്താ പറയുക നൈമിഷികമായ സന്തോഷങ്ങളിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ഫലമില്ലാതാകും പോകുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകും. നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോവുകയാണ്. എനിക്ക് നമ്മുടെയൊക്കെ പല മനുഷ്യരുടെയും ജീവിതം ഇങ്ങനെ അർത്ഥശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ജീവിതം അത് അർത്ഥപൂർണമായിട്ട് ഉപയോഗിക്കാം. അത് അർത്ഥപൂർവമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളതാണ് ആ വിളിക്ക് യോഗ്യമായിട്ട് നമുക്ക് നടക്കാം. ഈ പറയുന്ന യോർദാൻ പോലെയുള്ള പാപത്തിന്റെ നീർച്ചുഴികളൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളാണ് പല രൂപത്തിലും, പാപത്തിലുമൊക്കെ, ചിലപ്പോൾ രോഗത്തിന്റെ ഒക്കെ രൂപത്തിൽ വരാം. പക്ഷെ അവിടെ എങ്ങും അടിതൊട്ട് വീട് പോകാതെ എന്നെ നടത്തുന്ന നമ്മൾ സ്വർഗാരോഹണ പെരുന്നാളുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവൻ എന്റെ ഒപ്പമുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ആ ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യാം. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ പ്രകാശവും ചൈതന്യവും വെളിച്ചമൊക്കെ ആക്കി തീർക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ വിസ്മരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ആരും ഒന്നും പറയാനില്ലെന്നറിയാം, കാരണം ഐസക് അച്ഛൻ നാട്ടിൽ പോയിരിക്കുകയാണ്. ത്രിവേണിന്റെ അത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവനെ ത്രിവേണി. പ്രത്യേകിച്ചെല്ലാം തോന്നും. വർഗീയ വിസച്ചിട്ടുണ്ടോ വി സി വർഗീയ വിസച്ച? ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചേരാക്ക.
തിരുമേന്മാരുടെ സാന്നിധ്യത്തില് ബഹുമാനപ്പെട്ട രാജേഷച്ചൻ നടത്തിയ മനോഹരമായിട്ടുള്ള ആ തിരുവചന ധ്യാനത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് നാം നല്ലവണ്ണം യോശുവയുടെ ജീവിതവും യോശുവ എങ്ങനെ മോശയെ പിൻപറ്റിയെന്നും ആ ധൈര്യം എങ്ങനെ യഹോവയിൽ നിന്ന് ലഭിച്ചു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞതുപോലെ ആ യഹോവയെ സേവിക്കുന്നതിനും ആ ധൈര്യത്തിലും ആ ആശ്രയത്തിലും മുൻപോട്ട് പോയ യോശുവ ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതും യോർദാൻ കടക്കുന്ന കാര്യങ്ങളൊക്കെ യോർദാന്റെ മുഹമ്മദ് ഇസായില് എങ്ങനെയാണ് യോർദാന്റെ സ്ഥാനം ഉണ്ടായതെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. അതിന് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ എല്ലാ നല്ല നടത്തിപ്പും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ട് നിയോഗിച്ച അതിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ഇനിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നത് ഒരു അലക്സാണ്ടർ പി മാത്യുവിനെ ഓർക്കാം. അതുപോലെ തന്നെ നയ മാത്യു അല്ലേ, നയ മാത്യു ഹാർട്ട് സർജറി ആയിട്ടിരിക്കുന്ന 21 മന്ത്സ് ഓൾഡ് നയ മാത്യുവിനെ ഓർക്കാം. അതോടൊപ്പം തന്നെ ജോൺ മാത്യു രമ്മുക്കുട്ടിയെ ഓർക്കാം. സുജ, സൂസൻ, ജോൺ, ലൊറൈൻ, സുനിൽ, ലീലാമ ജോൺ, ഏലിയാമ, രാജു, ഷാജി, ബേബിക്കുട്ടി, ലളിത, സൂസി, സജി ആൻഡ് റൊഹാൻ, ഷാനറ്റ്, കുഞ്ഞുമോൻ, ടോബി, സേറ, മോളി, ജോയൽ, ജോജി, മാത്യു, ജിമ്മി, സ്തംഭി, അലി, ജോസഫ്, സാറാമ, ഇത്രയും പേരാണ് കിട്ടിയിട്ടുള്ളത്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പാർട്ടി. നിമിഷം ദൈവസന്നിധിയിലെ ശിരസ്സുകളെ സമർപ്പിക്കും. കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ധന്യമാർന്ന ഈ ദിനം അങ്ങയുടെ സന്നദ്ധയിലായിരിക്കാൻ ഞങ്ങൾ കൃപചൊരിഞ്ഞ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി അവിടെ ഞങ്ങളെ നടത്തുന്നു. അങ്ങയുടെ നടത്തിപ്പിനും കരുതലിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇസ്രായേൽ ജനങ്ങളെ സ്വർഗീയ കനാനിലേക്ക് നയിച്ചതുപോലെ ഈ ജീവിതമാകുന്ന യാത്രയിൽ തമ്പുരാനെ ഞങ്ങൾക്കൊപ്പം അവിടെ നിന്നുണ്ടാവണമേ. ഈ നിമിഷം പറയും ഞങ്ങളെ കരുതി പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലൊക്കെ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. വിഷമിച്ചും ദുഃഖി തീർന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി അവതരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പം ലോകാവസാനത്തോളം കൂടെയുണ്ട്. ആ ഉറപ്പ് അവരെ പിന്നീട് ശക്തീകരിച്ചതുപോലെ ഓരോ നിമിഷവും ആ ദൈവസാന്നിധ്യ ബോധത്തിന്റെ സ്വരം ശ്രവിക്കാൻ തക്കോണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ കാതുകളെ ഇവിടെ ഒരുക്കണമേ. ഞങ്ങൾക്ക് മുമ്പാകെ വരുന്ന പ്രതിസന്ധികൾ എത്ര കനമുള്ളതാണെങ്കിലും അവയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കോണ ശക്തിയുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ രോഗികളായിട്ട് അനേകരെ ഓർത്തു പ്രാർത്ഥിച്ചു. അവരുടെയൊക്കെ രോഗത്തിന് അവിടുന്ന് സൗഖ്യം നൽകണമേ, അവിടുന്ന് സ്പർശിക്കണമേ. അവിടുത്തെ കരുണ നിന്റെ ദാസരോട് കൂടെ ഉണ്ടാകണമേ. ഇവിടുത്തെ ഞങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ളവരും പേര് പറയാതെ ഞങ്ങളുടെ മനസ്സിൽ അനേക ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നു. ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗങ്ങളും മറ്റ് പ്രതിസന്ധികളും ഒക്കെയായിട്ട് അനേക ആളുകൾ കടന്നു പോകുമ്പോൾ തമ്പുരാനെ അവർക്കൊക്കെ അവിടുന്ന് സൗഖ്യം നൽകുകയും അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ നോട്ടവും ഒക്കെ അവർക്ക് കൂടുതൽ ഗുണകരമായി നിലനിൽക്കേണ്ടക്കോണം സഹായിക്കണമേ. ദൈവമേ, അവിടുന്ന് ജീവിതത്തിൽ ചെയ്ത വലിയ അതിശയങ്ങളെ നല്ല ബോധ്യത്തോടുകൂടി തിരിച്ചറിയത്തക്കവണ്ണം അസാധ്യമായ കൃപകൾ അവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. പ്രത്യാശയോടുകൂടി ജീവിതത്തെ കാണുവാൻ തക്കവണ്ണം അവരെ ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ യുവതികളും ചെറുപ്പക്കാരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാനം മയക്കുമരുന്നും മരുന്ന് പോലും ഒക്കെ നശിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും എത്രയോ കുടുംബങ്ങൾ മദ്യപാനം മൂലം നശിച്ചു പോകുന്നു, അവരെയൊക്കെ അവിടുന്ന് സംരക്ഷിക്കുകയും ഈ തിന്മയിലേക്ക് നയിക്കുന്ന നീർച്ചൂഴുന്നവരൊക്കെ അവിടുന്ന് പരിപാലിക്കുകയും ചെയ്യണമേ. വാർദ്ധക്യത്തിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു, ജോലി ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദേശത്തെയും മാതൃദേശത്തെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയെ കരങ്ങൾ സമർപ്പിക്കുന്നു, നയിക്കുന്ന പിതാക്കന്മാരെയും പാതിരിമേനിയും എല്ലാ തിരുമേനിമാരെയും ഈ പത്രാസ്ത്ര പത്രാപുരത്തെയൊക്കെ രൂപ സമർപ്പിക്കുന്നു. സ്വർഗീയ നന്മകളാൽ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം തീവ്രവാദം മൂലമൊക്കെ പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർക്കുന്നു. പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണം. ഇതേമേ സംബന്ധിക്കുന്ന എല്ലാവരെയും താഴ്മയോടുകൂടി സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. ഇതേമേ ഈ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ ഞങ്ങളുടെ ആത്മിക ജീവിതത്തിന് കൂടുതൽ കരുത്തേകുന്ന ഒരു സാധ്യതയായി രൂപാന്തരപ്പെടണമേ. വിവിധ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിലും ഞങ്ങളുടെ മനസ്സിന് ഐക്യതയും കൂട്ടായ്മയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീക അനുഭവങ്ങളെ നല്ല തികവോടുകൂടി തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിനെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ പ്രാർത്ഥനകളും ധ്യാനങ്ങളും അറിവുകളും ഒക്കെ ഞങ്ങൾക്ക് മുമ്പാകെ വരുന്ന പൈശാചിക പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ഒരുക്കുന്ന സാധ്യതയെ പരിലസിക്കുവാൻ സഹായിക്കണമേ. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെ ക്ഷമിക്കണമേ. സകല വാങ്ങിപ്പോർക്ക് സ്വർഗവൃക്ഷം വിലാശ്വാസം നൽകണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ബാറക്കിമോർ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും മേഘജാതന പുത്രനും നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ അപേക്ഷകളുടെ മേലും പ്രതി രോഗികളായി നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എന്നെപ്പോഴും നേക്കൊണ്ടായിരിക്കണമേ. ഉഫുബിൽ സംബന്ധിച്ച് എല്ലാവരോടും ഉള്ള നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വന്നിയ വി സി വർഗീസ് അച്ഛൻ, മറ്റ് പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ ബൈബിൾ വായിച്ച ജോളി ആന്റി, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലപ്പെട്ട മനോജ്, അല്പമായി അധികമായോ സഹായിക്കാൻ സഹകരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം തമ്പുരാനെ വരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.